ദൈവനാമത്തിന്റെ മഹത്വം. നമുക്ക് ഉത്തമഗീതത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 11-ാം വചനം ഇങ്ങനെയാണ്. ഉത്തമഗീതം 7-ാം അധ്യായം അതിൻ്റെ 11-ാം വചനം: ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. ഉത്തമഗീതത്തെക്കുറിച്ച് നമുക്ക് അതിൻ്റെ പശ്ചാത്തലം അറിയാം. ഈ ഉത്തമഗീതം എന്ന പുസ്തകം നമ്മൾ കർത്താവിൻ്റെ കാന്ത, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവൾ, സഭ എന്ന് പറഞ്ഞാൽ അതിലംഗങ്ങളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, നമ്മളും നമ്മുടെ പ്രാണപ്രിയനായ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ കുറിക്കുന്ന ആ നിലയിലാണ് നമ്മൾ ഉത്തമഗീതത്തെ ചിന്തിക്കാറുള്ളത്. അങ്ങനെയുള്ള ആ യാത്രയിൽ പ്രിയനോടുള്ള ആഗ്രഹത്തിൽ ആ കാന്ത പ്രിയ അവൾ അവിടെ ആയിരിക്കുന്നു. ഇടയിലെ പല തടസ്സങ്ങൾ വരുന്നു. അതിനൊക്കെ അപ്പുറത്ത് അവളും പ്രിയനും കൂടെ ഒന്നിച്ചായിരിക്കാനായിട്ട് അവരാഗ്രഹിക്കുന്നു. ആ നിലയില് ഒരു ശുഭവരിയവസായിയായിട്ട് ഈ ഗീതം തീരുകയാണ് ചെയ്യുന്നത്. നമുക്കിതിന്റെ പശ്ചാത്തലം അറിയാം. പ്രിയമുള്ളവരെ, ഞാൻ വായിച്ച ഈ വചനത്തില് അവള് പറയുകയാണ്, ആ പ്രിയ അവള് പറയുകയാണ്, ഞാൻ എന്റെ പ്രിയനുള്ളവൾ, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു. നമ്മൾ ഏതാണ്ട് ഇതിന് സമാനമായ ഒരു വചനം ഇതിലെ 2-ാം അധ്യായത്തിന്റെ 16-ാം വചനം, ഇതിന് സമാനമായ ഒരു വചനം നമുക്ക് കാണാം. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാന് അവനുള്ളവൾ. നോക്കുക, എത്ര സുതാര്യമായ ഒരു ബന്ധമാണ്. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, മറ്റാർക്കും ഉള്ളവല്ല. എത്രയൊരു ഉറപ്പാണ് അതിന്റെ അകത്തുള്ളത്. ഇന്ന് രാവിലെ നമുക്ക് ആ നിലയില് ഉറപ്പുണ്ടോ? പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, എന്റെ കർത്താവ് എനിക്കുള്ളതാണ്, എന്റെ കർത്താവിനുള്ളതെല്ലാം എന്റേതാണ് എന്നുള്ള ആ ഉറപ്പുണ്ടോ? എന്റെ പ്രിയൻ എനിക്കുള്ളവൻ. രണ്ടാമത്തേത് നോക്കുക, ആ അടിത്തറയിൽ നിന്നുകൊണ്ട് അവൾ പറയുന്നു, ഞാൻ അവനുള്ളവൾ. ഞാനോ? ഞാന് മറ്റാർക്കും ഉള്ളതല്ല, ഞാന് അവനുള്ളവളാണ് എന്നാ പറയും. നോക്കുക, ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെ, അല്ലെങ്കിൽ ഒരു കെട്ടിടം പോലെ നമുക്കിതിനെ കാണാം. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, എന്റെ കർത്താവ് എനിക്കുള്ളതാണ്, അവനുള്ളതെല്ലാം എന്റേതാണ്, അവന് നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും എനിക്കുള്ളതാണ്. എന്റെ പ്രിയൻ അവനവന്റെ മുഴുവനുമായിട്ട് എനിക്കുള്ളതാണ്. അതാണ് അടിത്തറ. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇതാ ഒരു പ്രഖ്യാപനം, ഞാൻ മറ്റാർക്കും ഉള്ളതല്ല, ഞാനും അവനുള്ളവളാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഹൃദയപൂർവ്വം ഈ നിലയിൽ പറയാനായിട്ട് കഴിയുമോ? കഴിയുമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാണ്, ധന്യമാണ്. എന്റെ കർത്താവ് എന്റേതാണ്, എനിക്കത് ഉറപ്പുണ്ട്. കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിലാണ് അതിന്റെ തുടക്കം. നാം യോഹന്നാനിൽ അങ്ങനെ കാണുന്നുണ്ടല്ലോ, കർത്താവ് നമ്മളെ മുൻപേ സ്നേഹിച്ചു, അവിടെയാണ് തുടക്കം. കർത്താവിനെ സ്നേഹിച്ചു, അതിനോടുള്ള ഒരു പ്രതിസ്പന്ദനം എന്നുള്ള നിലയിൽ, ആ സ്നേഹത്തോടുള്ള ഒരു പ്രതിസ്പന്ദനം എന്നുള്ള നിലയിൽ ഇതാ അവൾ പറയുന്നു, ഞാന് അവനുള്ളവൾ എന്ന് പറയുന്നു. ഉത്തമഗീതം 2:16 നമ്മൾ വായിച്ചത്. അതിന് തുല്യമായ ഒരു പദം, ഒരു വാക്യശകലമാണ് ഉത്തമഗീതം 7:11 നാം വായിച്ചത്. അവിടെ ഒരു അവിടെ അവൾ പറയുകയാണ്, ഞാൻ എന്റെ പ്രിയനുള്ളവൾ. അവൾ അത് ആവർത്തിക്കുകയാണ്. അവന്റെ ആഗ്രഹം എന്നോടാകും. കർത്താവിന്റെ ആഗ്രഹം, പ്രിയന്റെ ആഗ്രഹം എന്നോടാകുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വചനമാണ്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തില് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷവും അവനെ തോട്ടത്തിലാക്കി, അവന് മനുഷ്യനെ തെറ്റിപ്പോയി. അതിനുശേഷം അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഭൂമിയെയും പാമ്പിനെയും ഒക്കെ ശപിക്കുകയും അവൾക്കും അവനും ചില കാര്യങ്ങൾ, അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 3-ാം അധ്യായം അതിന്റെ 16-ാം വചനം ഇങ്ങനെയാണ്. സ്ത്രീയോടെ കർത്താവ് പറയുകയാണ്, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. ഒരു സ്ത്രീയുടെ, ഒരു വിവാഹിതയായ ഒരു സ്ത്രീയുടെ ആഗ്രഹം, അവിടെ ഇംഗ്ലീഷില് ഒരു തർജ്ജമയില് കാർവിംഗ് ഇമ്പൾസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
അതേ പ്രയോഗം 3:16 നമ്മൾ കാണുന്ന അതേ പ്രയോഗം തന്നെയാണ് ഉത്തമഗീതം 7:11 നമ്മൾ കാണുന്നത്. അവന്റെ ആഗ്രഹം എന്നോടാണ്, ആ കാർവിംഗ് ഇമ്പൾസ്. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഒരു ഭാര്യയുടെ ആഗ്രഹം, അവളുടെ മുഴുവൻ ജീവിതവും അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവനിലാണ്, ഭർത്താവിലാണ്. അവളുടെ ആഗ്രഹം അവനോടാണ്. അത് സ്ത്രീക്ക് കർത്താവ് നൽകിയ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ നൽകിയ ഒരു കാര്യമാണ്. അതൊരു ശാപമാണോ അതോ ഒരു അനുഗ്രഹമാണോ, നമുക്ക് ഏത് നിലയിലാണത് പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും, നിന്റെ ആഗ്രഹം അവനോടാകും. നിന്റെ കാർവിംഗ് ഇമ്പൾസസ് അവന്റെ, നിന്റെ ജീവിതത്തിലെ നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള അതിന്റെ മുഴുവൻ മുഴുവൻ ചോദനകളും അവന് വേണ്ടിയാണ്. അതേ പ്രയോഗമാണ് പ്രിയമുള്ളവരെ ഉത്തമഗീതം 7:11 നമ്മൾ കാണുന്നത്. എന്താണ്? അവന്റെ ആഗ്രഹം എന്നോടാകും. എന്താ ഈ രണ്ട് വചനങ്ങളും കൂട്ടി വായിക്കുമ്പോ നമുക്ക് കിട്ടുന്ന വെളിച്ചമെന്താണ്? അതായത് ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനോടുള്ള അതേ ആഗ്രഹമാണ് എന്റെ പ്രിയന് എന്നോടുള്ളത്. നോക്കുക, നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന് സഭയോടുള്ള ആ സ്നേഹം, ആ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിനോടുള്ള ആഗ്രഹം പോലെയാണ്. ഉത്തമഗീതം 7 നമ്മൾ അത് കാണുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്ക്, ആരാണവൻ? ഈ സകല അഖില ലോകങ്ങളെയും ഭരിച്ച്, നിയന്ത്രിച്ച്, സൃഷ്ടിച്ച് ഓ അനാദികാലം മുമ്പേ ഉള്ളവൻ, ആദിയും അന്തവും ഇല്ലാത്തവൻ, സകലത്തിനും മീതെയുള്ളവൻ, സകലത്തിനും മീതെയിരുത്തപ്പെട്ടവൻ, ഓ ആദിയും തന്നെ അന്തമായിരിക്കുന്നവൻ, അവസാനത്തിൽ തന്നെ ആദിയായിരിക്കുന്നവൻ, കാലത്തിനതീതൻ, അങ്ങനെയുള്ള സർവശക്തൻ, സർവ കൃപാലുവായ, സർവവല്ലഭനായ, സർവശക്തനും സർവജഗത് നിയന്താവുമായ ദൈവം, ആ ദൈവത്തിന്റെ ആഗ്രഹം ആ സഭയോടാണ്, അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളോടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തിപരമായി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരോടുമാണ്, കുറച്ചുകൂടെ പറഞ്ഞാൽ എന്നോടാണ്, നിങ്ങളോടാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഗൗരവം നമ്മൾ എത്രത്തോളം കാണണം. കർത്താവിന് നമ്മളോട് സ്നേഹമുണ്ട് എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല, നമുക്കൊരു പുതിയ കാര്യമല്ല. കർത്താവിന് നമ്മളോട് സ്നേഹമുണ്ട്, പക്ഷെ ആ സ്നേഹത്തിന്റെ ആഴം എത്രയാണ്? അത് ഓ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ സ്ത്രീയോട് പറഞ്ഞ, സ്ത്രീയെ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, നിന്റെ കാർവിംഗ് ഇമ്പൾസസ് എന്ന് പറഞ്ഞ അതേ കാര്യം തന്നെ ഇതാ കർത്താവിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ആഗ്രഹം നമ്മോടാണ്. അതിന്റെ ആഴം എത്ര വലുതാണ്! കേവലമൊരു സ്നേഹമല്ല, പലതിന്റെ കൂട്ടത്തിൽ. അന്നത്തെ കാലഘട്ടത്തിൽ ഉത്തമഗീതം എഴുതുമ്പോ നമുക്കറിയാം ശലോമോന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിലെ ഒരു ഭാര്യ അങ്ങനെയാക്കാൻ വേണ്ടിയാണ് ഈ ശൂലേമിയെ ക്ഷണിച്ചത്. പക്ഷേ അവള് പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനെയല്ല, പലരും ഒരാളോടൊപ്പം രാജാവിന്റെ സ്നേഹം പങ്കിടുന്നതിനേക്കാൾ ഒരേ ഒരു സ്നേഹത്തിന് അവകാശിയായിട്ട് ഒരു ഇടയച്ചെറുക്കന്റെ ഭാര്യയായിരിക്കുന്നതാണ് കാവ്യം എന്ന് തീരുമാനിച്ചവളാണ് അവൾ. പ്രിയമുള്ളവരെ, നാം ഓർക്കുക, നമ്മുടെ കർത്താവിന് പല താല്പര്യങ്ങളുടെ കൂട്ടത്തിൽ എന്നോടും നിങ്ങളോടും താല്പര്യം ഉണ്ടെന്നല്ല, മറിച്ച് അവന്റെ മുഴുവൻ ആഗ്രഹവും എന്നോടാണ്, നിന്നോടാണ് എന്ന് പറയുമ്പോ അതിന്റെ ആഴം, അതിന്റെ വ്യാപ്തി, അതെത്ര അത്യാഘാതം എന്ന് നമ്മൾ പലപ്പോഴും പാട്ടിലൊക്കെ അങ്ങ് പാടിപ്പോകാറുണ്ടെങ്കിലും അത് നാം ആ നിലയിൽ കണ്ടിട്ടുണ്ടോ? സ്നേഹം എന്ന് പറയുന്നത്, സ്നേഹം ഒരു തരത്തിലൊരു അന്ധമാണ്. പലപ്പോഴും പറയാറില്ലേ, സ്നേഹം അന്ധമാണ് എന്ന് പറയാറുണ്ട്. കർത്താവും നമ്മളോടുള്ള സ്നേഹം ഒരു കണക്കിൽ നമുക്ക് പറയാം അന്ധമായ സ്നേഹമാണ്. ഒന്നും കണ്ടിട്ടല്ല, എന്തെങ്കിലും കണ്ടിട്ട് നമ്മളെ സ്നേഹിക്കാൻ തക്കവണ്ണം നമ്മൾ എന്താ ഉള്ളത്? ഒന്നുമില്ല, ഒന്നുമില്ല. നാം പാട്ടിലെ പാടി നമ്മുടെ ഇരു നിറമാണ് എന്ന് പാടി, രാജരാജൻ വരുമ്പോൾ തൻ പ്രഹയും കാന്തിയാൽ എന്നീ ഇരു നിറം മാറിയിടുത്. ഇരുണ്ട നിറമുള്ള നമ്മിൽ ഒരു കണ്ണിനും ആകർഷണം തോന്നാനൊന്നുമില്ല. യാതൊരു പ്രത്യേകതകളും ഇല്ലാതിരുന്നിട്ടും അന്ധമായ ഒരു സ്നേഹമാണ് അത്, അത്യുദാരമായ ഒരു സ്നേഹമാണ്. അവന്റെ മുഴുവൻ ആഗ്രഹവും നിന്റെ പേരാണ്. അതായത് നമുക്കറിയാം വിവാഹിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അടുത്ത കാലത്ത് വിവാഹിതരായവരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും, അവരങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തായിരിക്കുന്നു എങ്കിലും എന്താ, എങ്കിലും ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓ അവര് ജോലിയിലോ മറ്റു കാര്യങ്ങളിലോ ഏർപ്പെട്ടിരിക്കുമ്പോൾ പോലും അവരുടെ ചിന്ത അവരുടെ ജീവിത പങ്കാളിയെ ചുറ്റിപ്പറ്റിയാണ്. ആ നിലയിലൊക്കെ നമുക്കിതിനെ ചിന്തിക്കാം. കർത്താവിന് അവന്റെ ആഗ്രഹം എന്റെ പേരാണ്. പ്രിയമുള്ളവരെ, നാം ഇതിന്റെ ആഴം കണ്ടിട്ടുണ്ടോ? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അതൊരു പുതിയ കാര്യമല്ല. പക്ഷേ കർത്താവിന്റെ സ്നേഹം അത് യുണീക്കായ സ്നേഹമാണ് എന്നുള്ള കാര്യം നമുക്കിന്ന് കാണാം. ആ അവന്റെ ആഗ്രഹം എന്നോടാകുന്നു. നോക്കുക, സ്നേഹം നമ്മോടുണ്ടെങ്കിൽ ആ സ്നേഹം എന്താണ്? സ്നേഹമെന്ന് പറയുന്നത് എപ്പോഴും എപ്പോഴും ത്യാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ത്യാഗമില്ലാതെ ഒരു സ്നേഹമില്ല. ഒരു ഭർത്താവ് ഭാര്യയോട് പറയാം, എനിക്ക് നിന്നെ വലിയ സ്നേഹമാണെന്ന് പറഞ്ഞാലും കാര്യത്തോടെടുക്കുമ്പോ ആ നിലയില് ത്യാഗപരമായ ഒരു സ്നേഹം അവനിൽ നിന്ന് കാണുന്നില്ലെങ്കിൽ അത് കേവലം ഒരു വ്യാജ സ്നേഹമാണെന്ന് പറയേണ്ടി വരും. ത്യാഗമെന്ന് പറയുമ്പോ എത്രത്തോളം ത്യാഗം! അതാ ഉത്തമഗീതത്തിൽ തന്നെ വളരെ മനോഹരമായ വേറൊരു വചനം നമുക്ക് കാണാം. എട്ടാം അധ്യായം അതിന്റെ ആറാമത്തെ വചനത്തിന്റെ ഒടുവിൽ, പ്രേമം മരണം പോലെ ബലമുള്ളത് എന്ന് കാണാം. ലവ് എന്ന് പറയുന്നത് എന്താ? അത് ഡെത്ത് പോലെയാണ്, മരണം പോലെ ആണ്. എന്ന് വെച്ചാൽ ആ സ്നേഹത്തിന് വേണ്ടി മരിക്കുന്ന ആ അളവോളം പോകാൻ തയ്യാറാണ്. മരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തന്നെ ഇല്ലായ്മയാക്കുന്നതാണ്. ത്യാഗത്തിന്റെ ഏറ്റവും അതിന്റെ ഏറ്റവും ഉദാത്തമായ പടിയാണ്. നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തു, നമ്മുടെ സമയം കൊടുത്തു, നമുക്കുള്ളതെല്ലാം കൊടുത്തു, ഒടുവിൽ നമ്മെ തന്നെ കൊടുത്തു, നമ്മുടെ ജീവിതം തന്നെ കൊടുത്തു. അതിനപ്പുറത്തൊന്നുമില്ല. ഓ, സ്നേഹം എന്ന് പറയുന്നത് മരണം പോലെയാണ്, മരണം പോലെ ബലമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ സ്നേഹം, കർത്താവിന് എന്നോടുള്ള സ്നേഹം മരണം പോലെ ബലമുള്ള സ്നേഹമാണോ? ഓ, കർത്താവിന്റെ സ്നേഹം നമ്മോടുള്ളത് മരണം പോലെ ബലമുള്ള സ്നേഹമാണ്. നമുക്ക് വളരെ വേഗത്തിന് കർത്താവ് കാൽവറി ക്രൂശിലെ മരിച്ചതിനെ സംബന്ധിച്ച് നമുക്ക് ചില വാക്യങ്ങളെ വായിക്കാം. ആ വാക്യത്തോട് ചേർന്ന് നാം അതിനോടുള്ള ഒരു പ്രതിസ്പന്ദനമായിട്ട് നമ്മുടെ ഭാഗത്തും ചില കാര്യങ്ങളിലെ മരണം നടക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ചിന്തിച്ചാലേ അത് വ്യക്തമാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ അത് താന് മരിക്കാൻ തയ്യാറായിട്ടാണ് സ്നേഹിക്കുന്നത്. പക്ഷെ മറുവശത്തോ ആ നിലയില് മരണത്തിലേക്ക് വരുന്ന മരണം പോലെ ബലമുള്ള സ്നേഹം മറുവശത്തു നിന്നും ഉണ്ടാകണം. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? കർത്താവ് നമ്മളെ സ്നേഹിച്ചത് മരണം പോലെ ബലമുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ നമുക്ക് അവനോടുള്ള സ്നേഹവും മരണം പോലെ ബലമുള്ള സ്നേഹമായിരിക്കണം. എന്റെ പ്രിയൻ, എനിക്കുള്ളവൾ, ഞാന് അവനുള്ളവൾ എന്ന് പറയുമ്പോ ഈ സ്പന്ദന പ്രതിസ്പന്ദനം എന്ന് പറഞ്ഞതുപോലെ ധ്വനിയും പ്രതിധ്വനിയും പോലെ കർത്താവ് നമ്മളെ സ്നേഹിച്ചെങ്കിൽ, മരണത്തോളം നമ്മളെ സ്നേഹിച്ചെങ്കിൽ, നമ്മളും എന്താ ആ നാണയത്തിന് അതേ മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേ നിലയിൽ തന്നെയാണ് ആ സ്നേഹത്തോടെ നമ്മൾ പ്രതികരിക്കേണ്ടത്. നമുക്ക് ചില വചനങ്ങളെ വായിക്കാം. കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് നമുക്കൊരു പുതിയ അറിവല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. റോമർ കല്യ ലേഖനം അതിന്റെ ആറാമധ്യായത്തിന്റെ ആറാമത്തെ വചനത്തിലേക്ക് നാം വരുമ്പോ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ മരിച്ചത്, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നവിടെ പറയുന്നുണ്ട്. അതിന്റെ 6:6, പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് അവിടുന്ന് ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോ അവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു, കർത്താവിനോടുകൂടെ നമ്മളും ക്രൂശിക്കപ്പെട്ടു. ഈ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്, കർത്താവ് മരിച്ചത് എന്തിനു വേണ്ടിയാണെന്നാണ് അവിടെ പറയുന്നത്? നമ്മുടെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. നോക്കുക, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്, ആ നമ്മുടെ പഴയ മനുഷ്യനെ നീക്കിക്കളയാൻ വേണ്ടി കർത്താവ് ക്രൂശിലെ മരിച്ചു എന്നാണ് റോമർ കല്യ ലേഖനം 6:6 പറയുന്നത്. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പാപ സ്വഭാവം, അല്ലെങ്കിൽ പാപത്തോടുള്ള നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ സ്വാഭാവികമായ താല്പര്യങ്ങള്, ജഡത്തിൽ നിന്നുള്ള ജഡീകമായ ഇച്ഛകള്, ഇതിനെയൊക്കെ ഇതിൽ നിന്ന് നമ്മളെ വിടുവിക്കാനാണ് കർത്താവ് മരിച്ചത്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് അവിടുന്ന് നമ്മളെ പലതിൽ നിന്ന് വിടുവിക്കാനായിട്ട് ആഗ്രഹിക്കും. നമുക്ക് ഒരു ഉദാഹരണം ഈ നിലയിൽ പറയാം. ഒരു വലിയ രാജാവ് അവിടുന്ന് അങ്ങനെ തെരുവിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ വഴിയരികില് ഒരു ഭിക്ഷക്കാരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. ഈ രാജാവിന് കാരണം കൂടാതെ ആ പെൺകുട്ടിയോട് സ്നേഹം തോന്നി അവളെ തന്റെ പട്ടമാൻഷിയാക്കാനായിട്ട് കർത്താവ് ഈ രാജാവ് ആഗ്രഹിച്ചു. രാജാവ് ആഗ്രഹിച്ച് അവളെ തന്റെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ അവളെന്താ, അവക്ക് അവളുടെ പഴയ രീതികളൊക്കെ അറിയുള്ളൂ. രാജകൊട്ടാരത്തിലെ രീതികളും ഇവിടുത്തെ രാജാവിന്റെ സന്നിധിയിൽ എങ്ങനെയാ പെരുമാറേണ്ടത്, എങ്ങനെയാണ് വൃത്തിയായി നിൽക്കേണ്ടത്, ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ രാജാവ് ചെയ്തു, രാജാവ് ആ ഭിക്ഷക്കാരിയായ ബാലിയെ, ആ പെൺകുട്ടിയെ അവളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് വൃത്തിയായിട്ട് നിൽക്കേണ്ടത്, എങ്ങനെയാണ് കുളിച്ച വസ്ത്രം മാറി വെടിപ്പുള്ളവളായിട്ട് നിൽക്കേണ്ടത്, എങ്ങനെയാണ് ഓരോ സുഗന്ധദ്രവ്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അവളെ പഠിപ്പിച്ച് എന്തിനു വേണ്ടിയാണത്? തനിക്ക് തുല്യയാക്കാൻ വേണ്ടി ആ രാജാവ് ആ നിലയില് പാടുപെടും. നമുക്ക് ഈ നിലയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. കർത്താവായി യേശു ക്രിസ്തു മരിച്ചത്, മരണം പോലെ മരണത്തോളം താണു വന്ന് നമ്മളെ സ്നേഹിച്ചത്, നമ്മളെ സ്നേഹിച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ നീക്കപ്പെടേണ്ടതായ പല കാര്യങ്ങളുണ്ട്. അതിന് ഓരോന്നിനായിട്ട് നീക്കം വരാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. ആദ്യമായിട്ട് നമ്മളെ കണ്ടത് നമ്മുടെ ജഡീകമായ ആ നിലയിലുള്ള താല്പര്യങ്ങൾ, നമ്മുടെ ആ നിലയിലുള്ള പാപസ്വഭാവം, ജഡത്തിന്റെ ഇച്ഛകള്. നാം ഇപ്പോഴും കഴിഞ്ഞ പാട്ട് പാടിയപ്പോഴേ നമ്മളെ ചിന്തിച്ചു, നമുക്ക് ജഡീകമായ നമ്മുടെ ആഗ്രഹങ്ങളിലും ഇച്ഛകളുടെയും മേലെ ജയം ലഭിച്ചാലേ നമുക്ക് കർത്താവിനോട് ആ നിലയിൽ അടുത്തു വരാനായിട്ട് കഴിയുള്ളൂ എന്ന് നാം കണ്ടു. നമ്മെ ആ ജഡത്തിന്റേതായ എല്ലാ തരത്തിലുള്ള ആ തിന്മകളിൽ നിന്നും വിടുവിക്കാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിലെ മരിച്ചത് എന്ന് റോമർ 6:6 നമ്മൾ കണ്ടു. ഇതിനോടുള്ള കർത്താവിന്റെ ഈ സ്നേഹത്തോടുള്ള പ്രതിസ്പന്ദനം എവിടെയാണ് നമ്മൾ കാണുന്നത്? ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന് പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് തന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം താനെ പറയുന്ന ഒരു കാര്യം നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം. കർത്താവ് മരണത്തോളം നമ്മളെ സ്നേഹിച്ചു. എന്തിനു വേണ്ടി? നമ്മുടെ ഈ ജഡീകമായ ആ ഇച്ഛകളിൽ നിന്ന്, ആ ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടി. അതുകൊണ്ട് പൗലോസ് എന്താ പറയുന്നത്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:7 ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അതിന്റെ 24 ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നോക്ക, കാൽവറി ക്രൂശിൽ ഒരു മരണം നടന്നു. ദൈവപുത്രൻ അവിടെ മരിച്ചു. നമ്മളെ ജഡത്തിന്റെ ആ ഇതിൽ നിന്നെല്ലാം വിടുവിക്കാൻ വേണ്ടി, ജഡീയമായ സ്വഭാവങ്ങളിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി അവിടുന്ന് മരിച്ചു. മരിച്ചപ്പോൾ ഇവിടെ മറുവശത്ത് ആ സ്നേഹം കണ്ട്, ഓ മരണത്തോളം ബലമുള്ള കർത്താവിന്റെ ആ സ്നേഹത്തിൽ കണ്ടിട്ട് അതിനോടുള്ള ഒരു പ്രതികരണമായിട്ട് ഇവിടെ ഇതാ പൗലോസ് പറയുന്നു 5:24 ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം എന്താ പറഞ്ഞു വരുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ കർത്താവ് കാൽവറി ക്രൂശില് മരിച്ച് നമ്മളെ ഓരോ കാര്യങ്ങളിൽ നിന്ന് വിടുവിക്കാനായിട്ട് ചെയ്തെടുത്ത ആ പ്രവൃത്തിയോട് നമ്മളും അതേ മരണത്തോളം കടന്നു വന്ന് നമ്മൾ തിരിച്ചു ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേവലം വാക്കുകൾ മാത്രമായിട്ട് നിന്നു പോകും, കേവലം പാട്ടിലെ മനോഹരമായ വരികൾ മാത്രമായിട്ട് നിന്നു പോകും. ഇവിടെ ഇതാ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. കർത്താവ് കാൽവരി ക്രൂശില് ജഡീകമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാനായിട്ട് മരിച്ചു. റോമർ 6:6 അതിന് മറുപടി ഗലാത്യർ 5:24 നമ്മളിതും ചെയ്യും, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കും. ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് മുകളിൽ പറയുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, ആ കാര്യങ്ങൾ, അത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വിഗ്രഹാരാധന എന്ന് പറയുന്നത് അതിന് പല അർത്ഥങ്ങളുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ ബാക്കി ആ ലിസ്റ്റിലുള്ള ബാക്കി കാര്യങ്ങളോ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുഗ്ധപക്ഷം, സിംഗത, അസൂയ, ഈ കാര്യങ്ങളോ പ്രിയമുള്ളവരെ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ അതിനൊരു ആകർഷണമുണ്ട്, രാഗമോഹങ്ങളുണ്ടത്. പക്ഷേ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കും. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ കാര്യത്തിൽ ഒരു ആ നിലയിൽ ഒരു നിർണയം നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേവലം വീൺ വാക്കുകളായിട്ട്, വ്യാജ വാക്കുകളായിട്ട് ഇരുന്നു പോകും. നമുക്ക് വളരെ വേഗത്തിൽ വേറൊരു വാക്യം നോക്കാം. കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാണ്? മറ്റ് പല കാര്യങ്ങൾ കർത്താവിന്റെ കാൽവറി മരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിച്ചു. നമ്മെ സംബന്ധിച്ച് ചെയ്തെടുക്കാൻ കർത്താവ് ആഗ്രഹിച്ച അടുത്ത കാര്യം എന്താണ്? ഗലാത്യർക്കെഴുതിയ ലേഖനം അതിന്റെ ഒന്നാമധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം, പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന്. നോക്കുക, കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശില് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ രാഗമോഹങ്ങളെക്കുറിച്ചോ ജഡമോഹങ്ങളെക്കുറിച്ചോ അല്ല പറയുന്നത്, മറിച്ച് വേറൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് കർത്താവ് കാൽവറി ക്രൂശില് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്? ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാനായിട്ടാണ്. ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുക, ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം നമ്മളിവിടെ ജീവിക്കുന്നു, ഒരു ദിവസം കർത്താവ് നമ്മളെ വന്ന് നമ്മളെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വേർവിടുവിച്ച് കൊണ്ടുപോകും. അത് ശരിയാണ്, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള മനോഹരമായ പാട്ടുകളൊക്കെയാണ് നമ്മൾ പാടിയത്. അത് ശരിയായിരിക്കുമ്പോ തന്നെ അതാ ഈ ലോകത്തിൽ നിന്നെന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റേതായ ഒരു മൂല്യങ്ങളുണ്ട്, ലോകത്തിന്റെ മൂല്യങ്ങളുണ്ട്. ഈ ലോകത്തിന് അതിന്റേതായ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയും ജയിക്കണം, എങ്ങനെയും നേടണം, എങ്ങനെയും മുൻപിൽ വരണം. ഈ നിലയിലുള്ള ലോകത്തിന്റെ മൂല്യങ്ങളും ആ ലോകത്തിന്റെ വ്യവസ്ഥയും, അതിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. പ്രിയമുള്ളവരെ, ആ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തിന്റെ ഈ പ്രസന്റ് വേൾഡ്, ആ ഒരു സിസ്റ്റം, ആ വേൾഡ് സിസ്റ്റം, ആ ലോക വ്യവസ്ഥിതി, അതിന് നമ്മളിലുള്ള സ്വാധീനം, അതിൽ നിന്ന് നമ്മളെ വിടുവിക്കാനായിട്ടാണ് കർത്താവ് കാൽവറി ക്രൂശിലെ മരിച്ചത്. പലരും വിശ്വാസികൾ പറയുന്നത് കർത്താവ് മരിച്ചത് എന്തിനാ? പാപത്തിൽ നിന്ന് വിടുവിക്കാൻ. ആ ഒരു ഉത്തരം മാത്രമേ പലർക്കുമുള്ളൂ. എന്നാൽ നമ്മൾ ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാനാണ്, അത് ശരിയാണ്. അപ്പൊ തന്നെ ജഡീകമായ ആ രാഗമോഹങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാനാണ്, അതുപോലെ തന്നെ ലോകത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിലെ മരിച്ചത്. അതിന് ഉള്ള മറുപടി എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അതിനുള്ള മറുപടി ഗലാത്യർക്കെഴുതിയ ലേഖനം അതിന്റെ ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ അതിന്റെ മറുപടിയുണ്ട്. പൗലോസ് അതിന് മറുപടി പറയുകയാണ്, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയൻ പറയുന്നു, ഞാന് മരിക്കാൻ തയ്യാറാണ്, എന്തിന് നിന്നെ ലോകത്തിൽ നിന്ന്, ലോകത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ ആ വ്യവസ്ഥിതിയിൽ നിന്ന് വീണ്ടെടുക്കാൻ. ഇവിടെ ഇതാ പ്രിയയുടെ മറുപടി, നമ്മുടെ മറുപടി എന്താ? ഓ, ഞാന് ഈ ലോകത്തിന് മരിച്ചിരിക്കുന്നു, ലോകമെനിക്കും ഞാൻ ലോകത്തിനും മരിച്ചിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ അതാണ്. ഇപ്പോഴും നമുക്ക് ലോകത്തിന്റേതായ മൂല്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണോ? അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് ഈ കാര്യത്തിൽ ഉറപ്പുവരുത്താം, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആളുകളുടെ അഭിപ്രായം, ആളുകളുടെ ചിന്തകൾ, ആളുകളുടെ മതിപ്പ്, ഓ മറ്റുള്ളവരുടെ മുമ്പിലുള്ള മാനം, ഈ കാര്യങ്ങൾക്കൊക്കെ മരിച്ചവനായിട്ട് ജീവിക്കുക. കാരണം ഈ ലോകത്തിൽ നിന്ന്, ലോകത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാനായിട്ടാണ് കർത്താവ് കാൽവറി ക്രൂശിലെ മരിച്ചത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളും ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസിന് ആ കാര്യത്തിൽ ഒരു നിർണയമുണ്ട്, അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് വേഗത്തിൽ മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം. മൂന്നാമതായിട്ട് കർത്താവ് ക്രൂശിക്കപ്പെട്ടത് എന്തിനായിട്ടാണെന്ന് കൊലോസ്യർ കെഴുതിയ ലേഖനത്തിന് നമുക്കൊരു വാക്യം കാണാനായിട്ട് കഴിയും. കൊലോസ്യർ കെഴുതിയ ലേഖനം അതിന്റെ രണ്ടാമധ്യായം അതിന്റെ 20-ാമത്തെ വചനത്തിൽ നാം കാണുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചു മരിച്ചു എങ്കിൽ. നോക്കുക, കർത്താവോടെ മരിച്ചു, കർത്താവിനോട് കൂടെ മരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് ഓൾറെഡി ഇവിടെ മരിച്ചു കഴിഞ്ഞു. കർത്താവ് എന്തിനാ അവിടെ മരിച്ചത്? കർത്താവ് എന്തിനാ മരിച്ചത്? നമ്മളെ ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നിന്ന് വിടുവിക്കാനായിട്ടാണ് കർത്താവ് മരിച്ചത്. ലോകത്തിൽ നിന്ന് വിടുവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ എന്ന പോലെ നമുക്ക് ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ. ഇന്നലെ ഞങ്ങൾ കോട്ടയത്ത് മീറ്റിംഗിൽ ഈ കാര്യം സംസാരിക്കുകയായിരുന്നു. ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ, ഈ ലോകത്തിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ദൈവത്തെ കണ്ടെത്താനും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധിയിൽ പോകാനും അവര് ദൈവത്തെ തേടുന്ന ചില വഴികളുണ്ട്. ഹിന്ദു മതത്തില് അവരെ തങ്ങളുടെ ശരീരങ്ങളെ ദണ്ഡിപ്പിച്ച് ആ നിലയില് ഹിമാലയത്തിലോ ഒക്കെ പോയി തപസ്സനുഷ്ഠിച്ച് പല ദിവസങ്ങൾ ഉപവാസം കൊണ്ട് തങ്ങളെ തന്നെ ആ നിലയില് പീഡിപ്പിച്ച് ഒക്കെ അങ്ങനെ പോകുന്ന ആ ഒരു കാര്യത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ കഴിയും. ലോകത്തിന്റെ ഒരു ഒരു ആത്മീയമായ ഔന്നത്യം പ്രാപിക്കാനായിട്ടുള്ള ലോകത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ്. അങ്ങനെയുള്ള ചിന്തകൾക്കെല്ലാം നിങ്ങൾ മരിക്കണം എന്നാണ് നാം ഇവിടെ കാണുന്നത്. നാം ഇന്നലെ ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇവിടെ കൊലോസ്യ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവര് ആ നിലയിൽ ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ജഡത്തിലെ ഉപവാസങ്ങൾ പല ദീർഘനാളുകൾ അനുഷ്ഠിച്ചും ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞും തുടരുത്, തിടിക്കരുത്, രുചിക്കരുത്, ഇങ്ങനെ ചില കാര്യങ്ങളിൽ നിന്നെല്ലാം അങ്ങനെ ചിന്തിച്ച് പലതിൽ നിന്ന് മാറി നിന്ന് ഈ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അങ്ങനെ വിശുദ്ധിയിലെത്താം എന്നുള്ള മറ്റ് ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അവരും ആ ചിന്താഗതിയാല് സ്വാധീനിക്കപ്പെട്ടു. അപ്പോഴ് പൗലോസ് എന്താ പറയുന്നത്? പൗലോസ് പറയുന്നത് അങ്ങനൊന്നും ജഡത്തെ പീഡിപ്പിച്ചതുകൊണ്ട് അതുകൊണ്ട് പ്രയോജനമില്ല. നോക്കുക, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരീരത്തിന്റെ ഉപേക്ഷയിലും സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗങ്ങൾ വായിക്കുന്നില്ല. 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ചും പീഡിപ്പിച്ചും ദീർഘനാളുള്ള ഉപവാസവും അല്ലെങ്കിൽ ആ നിലയില് ഒരു കാര്യത്തിലും ഇടപെടാതെ മാറി നിൽക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയാൽ അതിനൊക്കെ എന്തേ ഉള്ളൂ? അതിനൊക്കെ ജ്ഞാനത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ. അതിനെന്തുണ്ട്? ഒരു ആത്മീയതയുടെ ബാഹ്യാവരണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോയതുകൊണ്ട് ജഡാഭിലാഷം അടക്കാനായിട്ട് കഴിയുന്നതല്ല. പലവട്ടം ഉപവസിക്കുന്ന ആളുകൾ പല നാളുകള് വളരെ ത്യാഗപരമായിട്ടൊക്കെ ആ നിലയിലൊക്കെ ചെയ്താലും അവരിൽ പലർക്കും അവരുടെ കോപത്തിന്റെ മേലോ അസൂയയുടെ മേലോ കയ്പിന്റെ മേലോ ജയം കിട്ടുന്നില്ലെങ്കിൽ അവരെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ കൊത്തവണ്ണമാണ് ഒരു വിജയം അന്വേഷിക്കുന്നത്. എങ്ങനെയാണ് അത് പിന്നെ സാധിക്കുന്നത്? ഞാനിപ്പോ പറഞ്ഞപ്പോ ഉപവാസത്തിനോ ഒന്നും എതിരല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതിലൂടെയല്ല നമ്മുടെ വിജയം ഇരിക്കുന്നത്. അതെല്ലാം അതിന്റെ മൂന്നിലേക്ക് വരുമ്പോ നമ്മളെ കാണുന്നുണ്ട്. നമ്മളുടെ ചിന്ത ആ നിലയിൽ മാറ്റി, രണ്ടാം വാക്യം, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. നമ്മുടെ ചിന്തയെ മാറ്റിക്കൊണ്ടാണ്, അതിനെ റിന്യൂ ചെയ്തുകൊണ്ടാണ് സത്യത്തില് ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നിന്ന് മാറേണ്ടത്. ഞാൻ പറഞ്ഞത് പലപ്പോഴും ക്രിസ്തീയ ലോകത്ത് വരുമ്പോഴും വിശ്വാസികളായ ആളുകളും അവരെ പല ദിവസങ്ങൾ ഉപവസിക്കുന്ന ആളുകളുണ്ടെന്നിരിക്കട്ടെ, അവരെ സംബന്ധിച്ച് അത് തെറ്റൊന്നുമല്ല. പക്ഷെ ആ പ്രവൃത്തിയിലൂടെയല്ല, അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയല്ല അവർക്ക് രക്ഷയിരിക്കുന്നത്. മറിച്ച് മനസ്സിലുണ്ടാകുന്ന മാറ്റമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. റോമർ 12 നാം ആ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ലോകത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടി ലോകത്തിന് അനുരൂപരാകരുത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കൊലോസ്യർ 3:3-2 നമ്മൾ കാണുന്നത്. നാം എന്ത് ചെയ്യണം? അങ്ങനെയുള്ളത് ആ ചിന്ത മനസ്സിലാണ് മാറ്റമുണ്ടാകേണ്ടത്, അല്ലാതെ ശരീരത്തെ ദണ്ഡിപ്പിച്ചത് കൊണ്ടേ അല്ല. മാറ്റം സംഭവിക്കുന്നത്, മനസ്സിലാണ് മാറ്റം ഉണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇത് എങ്ങനെയിരിക്കുന്നു, നാളുകൾ കഴിഞ്ഞു പോകും തോറും, വിശ്വാസ ജീവിതത്തിലെ മുന്നോട്ട് പോകും തോറും ഓ ലീഗലിസത്തിൽ നിന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ലീഗലിസം എന്ന് പറയുമ്പോ നിയമാനുസരണമായിട്ടെല്ലാം ചെയ്യുന്ന കാര്യം. ആ ആഴ്ചയിലെ മൂന്ന് ദിവസം ഉപവസിക്കുന്നു, പരീക്ഷന്മാര് പറഞ്ഞതുപോലെ നേടുന്നതിലൊക്കെ പകാരം കൊടുക്കുന്നു. പക്ഷെ ആ നേടുന്നതിൽ പകാരം കൊടുക്കുന്നതും ഉപവസിക്കുന്നതും ശിക്ഷ കൊടുക്കുന്നതും ഒക്കെ അവർക്കൊരു ബലമായി തീരുകയും മറ്റുള്ളവരെ ലോക്ക്ഡൌൺ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരെന്തായി പോയി? നിയമാനുസാരികളായി പോയി. നാമും വിശ്വാസികളായിരിക്കുമ്പോ പ്രിയമുള്ളവരെ നാമും ആ നിയമാനുസരണത്തിന്റെ പിടിയിൽ നിന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. അതെങ്ങനെ കഴിയുള്ളൂ? മനസ്സ് പുതുക്കിയാലേ കഴിയുള്ളൂ. അതിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിലെ മരിച്ചത്. മറ്റൊരു വാക്യം നമുക്ക് നോക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിന്റെ ഇരുപതാമത്തെ വചനം നാം കാണുന്നത്, ക്ഷമിക്കണം, ഗലാത്യർക്കെഴുതിയ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വചനം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നോക്കുക, കർത്താവ് ക്രൂശിക്കപ്പെട്ട വേറൊരു കാര്യം. നാം ഇതുവരെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ജഡീകമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടി, ലോകത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടി, ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടി, ഇവിടെ ഇതാ കർത്താവ് വീണ്ടും ക്രൂശിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയാ? ഞാനെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ ഓൾറെഡി ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവ് അവിടെ ക്രൂശിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ തൊട്ട് തലേ വാക്യത്തിലാണ് അതിന്റെ മറുപടി കാണുന്നത്. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, ഞാന് ദൈവത്തിനായിട്ട് ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഓ നമ്മളെ നമ്മുടേതായ ഒരു ജീവനിൽ നിന്ന്, നമ്മുടേതായ സ്വന്തം ജീവനിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. 20-ന്റെ താഴേക്ക് കാണുമ്പോ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോ ആ സ്വയ ജീവനിൽ നിന്നുള്ള വിടുതല്, അതാണ് കർത്താവിന്റെ ആ മരണം മൂലം ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. സ്വയജീവൻ എന്ന് പറയുമ്പോൾ എന്താ? മനുഷ്യരൊക്കെ സ്വാഭാവികമായിട്ട് സ്വാർത്ഥരായ ആളുകളാണ്, സ്വാർത്ഥത, ധാരാളം സ്വാർത്ഥതയുള്ളവരാണ്. പക്ഷേ ആ സ്വാർത്ഥതയിൽ നിന്നും നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്, കർത്താവ് മരിച്ചത്. സഹോദര സഹോദരി, നീ നിന്റെ സ്വാർത്ഥതയിൽ നിന്ന് വിടുതൽ നേടിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിലെ വലിയ അർത്ഥമൊന്നുമില്ല. സ്വാർത്ഥതയാണ് ഏറ്റവും വലിയ പാപം എന്ന് നമുക്കറിയാം. പാപം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ പാപം എന്ന് പറയുന്നത്? പാപത്തിന് നമുക്ക് ചില ചിന്തകളൊക്കെ ഉണ്ട്. ഒരാള് പുകവലിക്കുക എന്നതോ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ ചില പാകപ്പിഴകളോ കാണാവുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴാ നമ്മള് അയ്യോ അയാള് ആ നിലയിലാ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ബൈബിൾ പഠിച്ചാൽ പാപം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാർത്ഥതയാണ് പാപം. പാപം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയാണ്. നാം ആ നിലയിൽ ആ കാര്യത്തെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? ഇവിടെ ഇതാ, ആ സ്വാർത്ഥതയിൽ നിന്ന്, ആ നമ്മിൽ നിന്ന്, നമ്മുടെ സ്വയജീവനിൽ നിന്ന് നമ്മളെ വിടുവിക്കാനായിട്ട് കർത്താവ് കാൽവരി ക്രൂശിലെ മരിച്ചു. കർത്താവ് മരിച്ചു. അതിന്റെ പ്രതിസ്പന്ദനം എന്നുള്ള നിലയില് ഞാനും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് നിനക്കും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാനായിട്ട് കഴിയുമെങ്കിൽ കർത്താവേ, നീ മരണത്തോളം എന്നെ സ്നേഹിച്ചതിന് ഞാനും മരണത്തോളം നിന്നെ സ്നേഹിക്കുമെന്ന് പറയുമ്പോൾ അവിടെയാണ് അത് അർത്ഥപൂർണമാകുന്നത്. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ ഓ കർത്താവ് കാൽവരി ക്രൂശിൽ വന്ന് മരിച്ചതിനെ നമ്മൾ ആ നിലയില് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് തന്നെയല്ല, നമ്മുടെ ജീവിതം കൊണ്ട് അതിനെ പരാജയപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നോക്കുക, കർത്താവിനെ പരാജയപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയും, കഴിയും. എനിക്ക് നിങ്ങൾക്ക് കർത്താവിനെ പരാജയപ്പെടുത്താൻ കഴിയും. കാരണം കർത്താവ് ആ സ്വർഗോന്നതങ്ങളിൽ നിന്ന് താഴേക്ക് വന്നത് ചില ലക്ഷ്യത്തോടെയാണ്. എന്റെയും നിന്റെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്, ജഡത്തിന്റെ ആ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റാൻ വേണ്ടി. അപ്പോൾ നാം നമ്മുടെ രാഗമോഹങ്ങളോടുകൂടെ ജഡത്തെ ക്രൂശിച്ചിട്ടില്ലെങ്കിൽ അത് കർത്താവിന്റെ മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി തീർന്നു. ലോകത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് മരിച്ചു. നമ്മൾ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളെ കർത്താവിന്റെ ആ മരണത്തെ നിഷ്ഫലമാക്കി തീർത്തു. ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക്, വിശുദ്ധിയെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടി, നിയമാനുസരണമായ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് വന്നു. പക്ഷെ നമ്മളും ആ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ആ നിലയിലും മരിച്ച് സ്വതന്ത്രരായി തീരുന്നില്ലെങ്കിൽ കർത്താവിന്റെ ഭരണത്തെ നിഷ്ഫലമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വാർത്ഥതയിൽ നിന്ന്, സ്വയജീവനിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് വന്ന് മരിച്ചു. നമ്മള് ആ നിലയില് സ്വജീവനെ വിട്ട്, സ്വാർത്ഥത വിട്ട് കർത്താവിനെ പിൻപറ്റുന്നില്ലെങ്കിൽ കർത്താവിന്റെ മരണത്തെ നമ്മള് നിഷ്ഫലമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. വളരെ വേഗത്തില് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ, ഒന്ന് രണ്ട് വാക്യങ്ങളൂടെ വായിക്കട്ടെ. നാം ഇവിടെ വായിച്ച ആ വാക്യത്തോടുള്ള ആ കർത്താവിന്റെ നമ്മെ സ്നേഹിച്ച് താൻ ചെയ്ത കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രതിസ്പന്ദനം എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇനി ജീവിക്കുന്നത് കർത്താവിനായിട്ട് ജീവിക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിനായിട്ട് ജീവിക്കേണ്ടതിന് വേണ്ടി. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ആ നിലയില് നമ്മളെ പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് കൊടുക്കുന്ന നിലയില് ആ ജീവിക്കുമ്പോ കർത്താവിന്റെ മരണത്തെ നമ്മള് നമ്മുടെ മരണം കൊണ്ട് പകരം ചെയ്യുകയാണ്, അതിന് കടം വീട്ടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ഞാനൊരു വാക്യം കൂടെ വായിക്കാം. യാക്കോബിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതിനെ കുറിച്ചാണ്. ദൈവത്തോട് അടുത്തു ചെല്ലുകയും എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. നാം കർത്താവ് നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു, നാമും അത് ചെയ്ത് ആ മരണത്തെ ആ നിലയില് നാം ഏറ്റെടുത്ത് അടുത്തു ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? കർത്താവും അടുത്തു വരും. നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ട് 10 വർഷമായവരുണ്ട്, 5 വർഷമായവരുണ്ട്, പല വർഷങ്ങളായവരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനോട് അടുത്ത് വന്നിട്ടുണ്ടോ? 2 വർഷം മുമ്പുള്ളതിനേക്കാളും അടുത്ത് വന്നിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തേക്കാൾ, കഴിഞ്ഞ ആഴ്ചയേക്കാൾ അടുത്ത് വന്നിട്ടുണ്ടോ? എങ്ങനെ കർത്താവുമായിട്ട് അടുത്ത് വരാനായിട്ട് കഴിയും? ആ പ്രിയനും പ്രിയയും തമ്മില് ആ നിലയിലുള്ള അടുപ്പം, ഓ അന്യോന്യമുള്ള ആഗ്രഹത്തിൽ ഏറ്റവും അടുത്തു വരാന്നത് എങ്ങനെയാണ്? ഇവിടെ ഇതാ യാക്കോബ് പറയുന്നു, നിങ്ങൾ ദൈവത്തോട് അടുത്തു ചെല്ലുകയും അവനും നിങ്ങളോട് അടുത്തു വരും. കർത്താവ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്ത് പൂർത്തിയാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിന് അതിന് ഓ അതിനൊരു മറുപടിയായിട്ട് നാമും ആ നിലയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമെങ്കിൽ കർത്താവ് നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴി. പ്രിയമുള്ളവരെ, നമുക്ക് ഉത്തമഗീതത്തിലെ ആ വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഉത്തമഗീതത്തിലെ ആ വാക്യത്തില് അവൾ പറയുകയാണ്, പ്രിയന്റെ ആഗ്രഹം എന്നോടാകുന്നു, ഞാനും പ്രിയനുള്ളവളാണ് എന്ന് അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു. നാമും പലപ്പോഴും കർത്താവിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. മരണത്തോളം ബലമുള്ള സ്നേഹം കൊണ്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കും, കർത്താവ് നമ്മളെ ആ നിലയിൽ സ്നേഹിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമായി തീരണമെന്നുണ്ടെങ്കിൽ കർത്താവ് മരണത്തോളം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ മരണം മൂലം കർത്താവ് ലക്ഷ്യമിട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധിച്ച് നമ്മളും അതിനോടൊപ്പം മരിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ കർത്താവിനോട് അടുത്തു ചെല്ലുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകം വിട്ടിടുമ്പോൾ ഫോഷനായി തീർന്നിടല്ലേ എന്ന് നമ്മൾ പാടി, നമ്മൾ ഫോഷനായി തീർന്നു പോകും. ഓ മീറ്റിങ്ങൾക്ക് വന്നു, വളരെ വർഷങ്ങൾ ക്രിസ്ത്യാനിയായിട്ടൊക്കെ ജീവിച്ചു, ആ നിലയിലുള്ള ധാരണ മറ്റുള്ളവർക്ക് കൊടുത്തു, പക്ഷേ ഇക്കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ, കർത്താവിനെ കുറിച്ചുള്ള സ്നേഹത്തെ കുറിച്ചുള്ള പാട്ടുകൾ പാടുമ്പോൾ കണ്ണു നനയുന്നുണ്ട്, ഓ ഗൽഗതം വരുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്, പക്ഷേ അതിനെ അതിന്റെ റിയാലിറ്റിയിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ, ഞാൻ എന്റെ പ്രിയനുള്ളവളാണ് എന്ന് കാന്ത പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. കർത്താവ് ഏകപക്ഷീയമായിട്ട് നമ്മിൽ നിന്ന് തിരിച്ചെന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കർത്താവ് ഓ കാൽവരി ക്രൂശിലെ മരിച്ചു. മരിച്ചത് എന്തിനെല്ലാം വേണ്ടിയാണെന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. നമ്മളെ ജഡീകമായ ഇച്ഛകളിൽ നിന്ന് വേർപെടുത്താൻ, ലോകത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് വേർപെടുത്താൻ, ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നിന്ന് വേർപെടുത്താൻ, നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് നമ്മളെ വേർപെടുത്താൻ, ഇതിനോടെല്ലാം ചേർന്ന് പൗലോസ് പറയുന്നത് താനും ഇതിനോടെല്ലാം മരണം കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ടെന്നാണ്. നമ്മുടെ സ്ഥിതി എങ്ങനെയുണ്ട്? നാം ആ നിലയിൽ ആഴത്തില് കർത്താവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് ഓ കർത്താവേ നിനക്കെന്നോട് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കും നിന്നോട് ആഗ്രഹമുണ്ട് എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പറയാനായിട്ട് സത്യസന്ധമായിട്ട് നമുക്ക് ആ നിലയിൽ പ്രതികരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കി നമുക്ക് ഒരു പാട്ടിന്റെ 1-2 ശീലുകൾ പാടി നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുകയും ചെയ്യാം. എന്റെ ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമാകുമെങ്കിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന്റെ ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ആ കാര്യത്തിന് നമ്മുടെ സ്നേഹം ആ നിലയിൽ മരണത്തോളം കടുപ്പമുള്ള സ്നേഹം കൊണ്ട് നമ്മൾ അതിന് മറുപടി പറഞ്ഞു കഴിയും. അതുപോലെ തന്നെ ലോകത്തിന്റെ ഈ മൂല്യങ്ങളിൽ നിന്ന് നമ്മൾ മോചനം നേടിയിട്ടുണ്ടോ? ഇപ്പോഴും ആളുകളുടെ അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണോ? നമ്മളുടെ ക്രിസ്തീയ ജീവിതം ആളുകളുടെ മുമ്പിലുള്ള ഒരു ജീവിതമാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥമായിട്ടില്ല. പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം വരട്ടെ. കർത്താവിന്റെ മുമ്പിൽ മാത്രം നമുക്ക് ജീവിക്കാം. ആളുകളെ ബോധിപ്പിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത്. ആളുകൾ അങ്ങനെയും ഇങ്ങനെയും നമ്മളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു നിൽക്കും. ആളുകളുടെ അഭിപ്രായത്തിന്മേലല്ല എന്റെയും നിന്റെയും ക്രിസ്തീയ ജീവിതം പണിയപ്പെടേണ്ടത്. അതുപോലെ തന്നെ ഈ വിശുദ്ധ ജീവിതത്തിനായിട്ട് ഈ ലോകത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ലോകത്തിന്റെ ഒരു ആദ്യ പാഠമുണ്ട്. അതിനനുസരിച്ചല്ല നമ്മൾ വിശ്വാസ ജീവിതത്തിലെ മുന്നോട്ട് പോകേണ്ടത്. നാളെ കഴിയും തോറും നിയമാനുസരണമായ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ വിടുതൽ നേടിക്കൊണ്ടിരിക്കണം. മറ്റുള്ളവരെ, നമ്മളെക്കാൾ നമ്മുടെ അത്രയും ചില കാര്യങ്ങളിൽ അച്ചടക്കമില്ലാത്തവരെ, നമ്മുടെ അത്രയും ചില കാര്യങ്ങളിൽ ഗൗരവമില്ലാത്തവരെ നമ്മൾ ലോക്ക്ഡൌൺ ചെയ്ത് അവരെ ആ നിലയിൽ വിധിക്കുന്ന ആ മനോഭാവത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടണം. അതിനുവേണ്ടിയൂടെയാണ് കർത്താവ് കാൽവറി ക്രൂശിലെ മരിച്ചത്. ഹല്ലേലൂയ. നാം ആ കാര്യത്തെ ആ നിലയിൽ കണ്ടിട്ടുണ്ടോ? കർത്താവ് മരിച്ചത് അതിൽ നിന്നും എന്നെ വിടുവിക്കാനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് നമ്മൾ വിടുതൽ നേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് സംഭവിക്കുമെന്നല്ല, പക്ഷേ ജീവിതത്തിലെ സ്വാർത്ഥത അത് അങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ജീവിക്കാൻ ഒക്കുള്ളൂ എന്നതിനെ നമ്മൾ താലോലിച്ച് മുന്നോട്ട് പോവുകയാണ്, അത് ന്യായീകരണം കാണുകയാണ്. അതിനെ ഒരു ക്യാൻസർ പോലെ, ഒരു കുഷ്ഠരോഗം പോലെ അതിനെ വെറുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? രോഗികളായ ആളുകൾ അവരുടെ ശരീരത്തിൽ ഒരു പരിവ് വന്നാൽ അതിനെ അങ്ങ് താലോലിച്ച് പോവുകയല്ല, അതിനെ എങ്ങനെയും ശരീരത്തിൽ നിന്ന് മാറ്റിക്കളയുന്നത് വരെ അവരതിന്റെ മേൽ ഔഷധം പ്രയോഗിക്കുകയും വേണമെങ്കിൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്യും. ആ നിലയിൽ ഒരു ഗൗരവം നമുക്കുണ്ടോ? സ്വാർത്ഥതയ്ക്കെതിരെ നമുക്ക് ആ നിലയിൽ നിൽക്കാനായിട്ട് കഴിയുന്നുണ്ടോ? കർത്താവ് നമ്മളെ ആ നിലയിൽ അതിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിനു വേണ്ടിയാണ് കർത്താവ് കാൽവറി ക്രൂശിലെ മരിച്ചത്. പ്രിയമുള്ളവരെ, എന്റെ പ്രിയന്റെ ആഗ്രഹം എന്നോടാകുന്നു. അതെ, പ്രിയൻ എന്നോട് ആഗ്രഹമുണ്ട്. എന്നെ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കാനായിട്ടാണ് അവിടുത്തെ ആഗ്രഹം. ആ നിലയിൽ ഓ, അവിടുന്ന് ആഗ്രഹിച്ച് വെച്ച് തന്നെ തന്നെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ അതിന് മറുപടിയായിട്ട്, ആ സ്നേഹത്തിന് മറുപടിയായിട്ട്, മരണം പോലെ ബലമുള്ള ആ സ്നേഹത്തിന് നമ്മുടേതായ മരണങ്ങൾ കൊണ്ട് നമുക്കതിന് മറുപടി പറയാനായിട്ട് കഴിയണം, കഴിയണം, കഴിയണം. അതിനായിട്ടാണ് എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കും. ആ നിലയിൽ നമ്മുടെ ഭരണത്തിലൂടെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കും. അങ്ങനെ മുന്നോട്ട് പോയി ഒരു നാൾ നമ്മൾ കർത്താവിനെ മുഖാമുഖമായിട്ട് കാണും. അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ പ്രത്യാശയായിട്ട് ഇരിക്കും. പ്രിയമുള്ളവരെ, ഈ വഴിയിൽ മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ച് മാത്രമേ കർത്താവിന്റെ വരവ് ഭാഗ്യകരമായ ഒരു പ്രത്യാശയായിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മൾ ചതിക്കപ്പെട്ടു പോകല്ലേ, ഘോഷന്മാരായി പോകല്ലേ? നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിലെ മൗനമായിട്ട് നിൽക്കാം. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇതുവരെ തങ്ങളുടെ ഹൃദയം കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് എന്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചത് എന്ന അടിസ്ഥാനപരമായ കാര്യത്തിൽ ഒരു തുടക്കം ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. കർത്താവ് കാൽവറി ക്രൂശിൽ വന്ന് മരിച്ചു. അതിനെന്താണ്? അതിന് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രയോജനമുണ്ടെങ്കിൽ, ഓ, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ നാഥനും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുക. അവിടെയാണ് തുടക്കം. അങ്ങനെ ഒരു തുടക്കം കുറിച്ചവർ അവരുടെ ജീവിതത്തിലെ ഓ സ്വാർത്ഥതയിൽ നിന്നും ഈ ലോകത്തിന്റെ മൂല്യങ്ങളിൽ നിന്നും ജഡമോഹങ്ങളിൽ നിന്നും ഓ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നിന്നും നിയമാനുസരണമുള്ള ഒരു ജീവിതത്തിൽ നിന്നും ഒക്കെ വിടുതൽ നേടിക്കൊണ്ട് അതിനൊക്കെ മരിച്ച് കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം.